ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം.
ഈ പ്രഭാതത്തിൽ നമ്മുടെ അടഞ്ഞുപോയ മനസ്സിന്റെ വാതിലുകളെ മലർക്കെ തുറന്നിടാം. ദാഹാർത്ഥനെ തേടിയെത്തുന്ന തെളിനീരു പോലത്തെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. ഇപ്പോൾ നമ്മുടെ ദൈവവചനം പങ്കുവയ്ക്കുന്നു ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ.
ജീവിതയാത്രയിൽ നാം നേരിടുന്നതായ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മെ മെച്ചപ്പെടുത്തുവാൻ കാരണമായി തീരണം. ഇതിന് നല്ല മാതൃക യേശുവിൽ നാം കാണുന്നു. ശ്രദ്ധിക്കണം, ഇതായിരിക്കും ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇത് ആത്മീയ യാത്ര. നമ്മുടെ ചിന്താവിഷയത്തിന് ആധാരം യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിലാണ്. ഇവിടെ യേശുവിന്റെ സഹോദരന്മാർ, സ്വന്ത ഭവനത്തിലെ ആളുകൾ തന്നെ തെറ്റിദ്ധരിക്കുന്നു, വിമർശിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. ഇവിടെ യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 3-ാം വാക്യത്തിൽ തന്റെ സഹോദരന്മാർ, യേശുവിന്റെ സഹോദരന്മാർ പറയുന്ന കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോക, പ്രസിദ്ധൻ ആകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ, നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അടുത്ത വാചകം ശ്രദ്ധിക്ക്, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. ഇവിടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്. വിമർശനം, എതിർപ്പ്, എങ്ങനെ നാം ഇത് നേരിടണം? യേശു നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. യേശുവിന്റെ സഹോദരന്മാർ സ്വന്ത ഭവനത്തിൽ തന്റെ സ്വന്ത അമ്മയുടെ മക്കൾ, അവര് യേശുവിനെ കളിയാക്കുകയാണ്. കേട്ടില്ലേ, എവർക്കറിയാം എപ്പോൾ എവിടെയാണ് ഈ ഉത്സവം നടക്കുന്നതെന്ന്? യഹൂദയിൽ, യെരുശലേമിലാണ്. അന്നേരം കളിയാക്കുന്ന വാക്കുകൾ, ഇച്ചിരി ലളിതമായി നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ, ആഹ്, നീ വലിയ പുള്ളി എന്ന് പറയുന്നില്ലേ, അങ്ങോട്ട് ചെന്ന് അവിടെ പ്രസംഗിക്ക്, അവിടെ അത്ഭുതങ്ങൾ കാണിക്ക്, തന്നെയല്ല നിന്റെ കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ ഇല്ലേ, അവരും കണ്ട് വിശ്വസിക്കട്ടെ. എന്നിട്ട് അവർ യേശുവിൽ വിശ്വസിച്ചില്ല എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. അന്നേരം ഇവിടെ ഗലീലയിൽ, നമ്മുടെ ഈ സ്വന്തം ഗ്രാമത്തിൽ നീന്തൊരു അർത്ഥമൊന്നുമില്ല, നീ അവിടെ പോയി വല്ലതും ചെയ്യ എന്ന് പറഞ്ഞ് യേശുവിനെ അവരും കളിയാക്കിയാണ്. എന്നിട്ട് അവർ പറഞ്ഞ വേറൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇടാ വല്ലവും സ്ഥാനവും മാനവും പേരെടുക്കാൻ നോക്കുന്നവൻ ഈ ഇട്ടാവാട്ടത്തിൽ കിടന്ന് ഒന്നും കാണിച്ച രക്ഷയില്ല, ഇതുവല്ലവും ചെയ്താൽ പ്രയോജനമുള്ളിടത്ത് നിന്റെ പേര് 10 പേർ അറിയണ്ടേ, 10 പത്രത്തിലും മാസികക്കകത്തും ടെലിവിഷനും റേഡിയോയിലൊക്കെ. എടാ, ആ രീതിയിലൊക്കെ നടക്കണമെങ്കിൽ ഏതായാലും ഒരു പേരുണ്ടാക്കാനല്ലേ നീ നോക്കുന്നത്, അങ്ങോട്ട് പോ എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇത്രയും പറയുമ്പോൾ ചിലർക്ക് ചിന്താക്കുഴപ്പമാണ്, യേശുവിന് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടോ, ഇതാര് പറഞ്ഞുണ്ടെന്ന്? ഏതായാലും എന്നോട് വഴക്കുണ്ടാക്കരുത്, നിങ്ങൾ നിങ്ങളുടെയുള്ള വേദോസ്തവം എടുത്ത് വായിച്ചു നോക്കണം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാം വാക്യം അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, യേശുവിന് സ്വന്ത സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു. ചിലർ വിശ്വസിക്കുന്നത് അങ്ങനെ അല്ല എന്നാണ്. എന്നാൽ ദൈവത്തിന് വചനം വായിച്ചറിയാം, യേശുവിനെ കുറഞ്ഞത് 4 സഹോദരന്മാർ ഉണ്ടായിരുന്നു, സഹോദരിമാരും ഉണ്ടായിരുന്നു. താൻ വീട്ടിലെ ഏറ്റവും മൂത്ത വ്യക്തിയുമായിരുന്നു. വ്യത്യാസം പറയാം, യേശു ക്രിസ്തു കന്യക ഗർഭിണിയായി ഭൂമിയിൽ യാതനായി. ഇത് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ സുവിശേഷങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും അവിടെ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്, യോസേപ്പ് മറിയുമായി വിവാഹ നിശ്ചയം നടന്നിരുന്നു, എന്നാൽ അവർ വിവാഹിതർ ആകുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയെന്ന് യോസേപ്പ് അറിഞ്ഞു. അവളെ രഹസ്യമായി ഉപേക്ഷിപ്പാൻ അവൻ ചിന്തിച്ചു, അവൻ നീതിമാനാകിയാൽ. എന്നാൽ ദൂതൻ അവനോട് രാത്രിയിൽ, അവൾ ഗർഭിണിയായിരിക്കുന്നത് ദൈവത്താൽ, ദൈവത്തിനിയോഗത്താലാണ്, അവളിൽ ഉരുവായിരിക്കുന്നതാണ് ഇമ്മാനുവേൽ, യേശു, ദൈവ മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നവൻ, പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭിണിയായിരിക്കുന്നത്, നീ അവളെ ചേർത്ത് കൊള്ളണം. അവിടെ വീണ്ടും എഴുതിയിരിക്കുന്നു, അവൾ പ്രസവിക്കും വരെ യോസേപ്പ് അവളുമായി ഒന്നിച്ച് ജീവിച്ചില്ല. എന്നാൽ യേശുവിന്റെ ജനനത്തിന് ശേഷം യോസേപ്പിന് മറിയയിൽ വേറെ മക്കൾ ജനിച്ചിരുന്നു. ഇത്രയും പറയുമ്പോഴേ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ചില ആളുകൾക്ക് ഇത് ചിന്താക്കുഴപ്പവും വൈരാഗ്യവും. എനിക്ക് വേണേ എഴുതി ചീത്തയും പറയും, അയ്യോ അത് എന്നെ ആവശ്യമൊന്നുമില്ല കേട്ടോ, എന്നെ വഴക്കൊണ്ട് ആവശ്യമില്ല. ഇതിപ്പം മറിയയ്ക്ക് വേറെ മക്കളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു, ഇതിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അതല്ല പ്രശ്നം ഇവിടെ. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നെങ്കിൽ എന്തിന് നാം വല്ലവരും പറഞ്ഞ പാരമ്പര്യവും അതും ഇതും കേട്ട് വഴക്കുണ്ടാക്കുന്നു? ഏതായാലും നമ്മുടെ ചിന്താ വിഷയം അതല്ല. ഒരു കാര്യം, എന്തുകൊണ്ട് യേശുവിനെ ഈ ആളുകൾ തന്റെ സ്വന്തം ഭവനത്തിലെ ആളുകൾ വിമർശിക്കുന്നു? ഉത്തരം അഞ്ചാം വാക്യം, തന്റെ സഹോദരങ്ങളും അവനിൽ വിശ്വസിച്ചില്ല. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ യാക്കോബിന് ലേഖനം എന്നൊരു പുസ്തകമുണ്ട്. ഇതെഴുതിയത് യേശുവിന്റെ സ്വന്തം സഹോദരനായ യാക്കോബ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മറിയയുടെ മകനായി ജനിച്ച യാക്കോബ്. മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ യാക്കോബിന്റെ പേര് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, യേശുവിൻ സഹോദരനായിട്ട്. ഒരു കാലത്ത്, ഒരു സമയത്ത്, ഇപ്പം യോഹന്നാൻ സുവിശേഷം 7:5 വായിച്ച പോലെ ഈ യാക്കോബും തന്റെ മറ്റേ സഹോദരങ്ങളുടെ കൂട്ട് തന്നെ അവരുടെ സഹോദരനായ, മൂത്ത സഹോദരനായ യേശുവിൽ വിശ്വസിച്ചില്ല. താൻ മശിഹയാണ്, രക്ഷകനാണ്, ദൈവം മനുഷ്യനായി അവതാരം ചെയ്തവനാണ്, ഇതൊന്നും അവര് വിശ്വസിച്ചില്ല. നേരെ മറിച്ച് അവരെ കളിയാക്കാണ് ചെയ്യുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് ഈ യാക്കോബും സഹോദരങ്ങളും യേശുവിൽ വിശ്വസിക്കുന്നത്. തൻ മസിഹ എന്ന് അപ്പോളാണ് അവർ വിശ്വസിക്കുന്നത്. അവർ അവനിൽ വിശ്വസിച്ചില്ല എന്ന ആ 5 വാക്യം യവന ഭാഷയിൽ അതിന്റെ ഗ്രാമർ പഠിച്ചു നോക്കിയാൽ ഇൻപെർഫെക്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തുടരെ ഇടപെടാതെ എല്ലാ സമയവും ഒരുപോലെ അവർ യേശുവിൽ വിശ്വസിച്ചില്ല, അവരുടെ അഭിപ്രായത്തിന് വ്യത്യാസം ഉണ്ടായില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ശേഷം യേശുവിൽ അവർ വിശ്വസിച്ചു. ഇനിയും സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ലെന്ന് പറയുമ്പോൾ അതിന്റെ മറുവശം പറ. എന്ന് പറഞ്ഞാൽ യേശു പറയുന്നത് തന്നെപ്പറ്റി തനാരാണെന്ന് പറഞ്ഞ കാര്യം സത്യമല്ല, അവൻ കളവ് പറയുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. തന്നെ ഒരു വഞ്ചകൻ എന്ന് അവർ വിളിച്ചു. അതല്ലേ എന്റെ അർത്ഥം? ഈ വീട്ടിൽ ഈ 6-7 മക്കളുണ്ട്. സമൂഹത്തിൽ, ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകൾ, ദേശം മുഴുവനും 1000, 10,000 ആളുകൾ അറിഞ്ഞുകഴിഞ്ഞു യേശുവിനെ പറ്റി. രോഗികളെ സൗഖ്യമാക്കുന്നു, അന്ധർക്ക് കാഴ്ച കൊടുക്കുന്നു, വെള്ളം വീഞ്ഞാക്കുന്നു, മരിച്ചു ഉയർപ്പിക്കുന്നു എന്ന് വേണ്ട 10,000 ആളുകൾ തടിച്ചുകൂടുകയാണ് യേശുവിനെ കാണുവാൻ, യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുവാൻ, യേശുവിന്റെ വായിൽ നിന്നും താൻ പറയുന്ന ഉപദേശം കേൾക്കുവാൻ. നിങ്ങൾ കണ്ണടച്ച് നോക്കിച്ചു നോക്കി, നമ്മുടെ ഏതെങ്കിലും ഗ്രാമപ്രദേശത്ത് ഇങ്ങനൊരു വ്യക്തി വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? വേണ്ടുപോയി, ഒരു കൊച്ചു ഉപദേശി വന്ന് ഒരു പ്രസംഗം ചെയ്ത് പ്രാർത്ഥിച്ച് രണ്ടുപേരെ സൗഖ്യമാക്കിയാൽ പിറ്റേ ആഴ്ചയിൽ 5,000 പേർ ഓടിക്കൂടും. വാസ്തവമല്ലേ? ഗ്രാമം മുഴുവൻ ഇളകും. എന്നാ പിന്നെ യേശുവിനാരും പറയേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ പ്രശ്നം അത് മാത്രമല്ല, വലിയ എതിർപ്പ് യേശു നേരിടുകയാണ്, ഭയങ്കര എതിർപ്പ്. ഈ യേശുവിനെ എതിർത്ത ആളുകൾ, വിമർശിച്ച ആളുകൾ, ഈ ഓടിക്കൂടുന്ന 10,000 ഒരു നല്ല ഭാഗം യേശുവിനെ വിമർശിക്കുന്നതായി തീർന്നു. ചുരുക്കം പറഞ്ഞാൽ താൻ ആഹാരം കൊടുത്ത് അത്ഭുതം പ്രവർത്തിച്ച് വയറ് നിറയെ ആഹാരം കൊടുത്തവർ പോലും രണ്ടാമത് വന്ന് യേശുവിനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ പുറകെ വരുന്നത് വല്ലതും കഴിക്കാനല്ലേ? ഉടൻ തന്നെ അവര് പറഞ്ഞു, നിന്നില്ലെങ്ങനെ വിശ്വസിക്കാം, ഞങ്ങൾ വിശ്വസിക്കാം, ഒരടയാളം കാണിക്ക്. ഇപ്പൊ പിടികിട്ടിയല്ലോ, ഉള്ളിൽ ഇവനൊന്നും ശരിയല്ല. ഇനിയും യേശുവിന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും കാണുമ്പോൾ ഈ ആള് പറയുന്നതോ, തോണ്ടറാ പോകുന്നടാ, അവനാ, ആ മറ്റവന്റെ, മറ്റവൻ അനിയനാടാ. അല്ല, നിങ്ങളും ചിന്തിച്ചു നോക്കി, നമ്മുടെ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ഒരു വിവരം കെട്ടവനോ സമൂഹം വെറുക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വീട്ടിലെ സഹോദരങ്ങളെ അവന്റെ ആളുകളെ മറ്റുള്ള വീക്ഷിക്കുന്ന എങ്ങനാ? തോന്നണ്ട, ആ കാലുവാരയുടെ ചേട്ടനാ, ആ കള്ളുകൂടിയന്റെ അനിയനാ കേട്ടോ, അല്ലെങ്കിൽ ആ പിടിച്ചുപൊളിക്കാരന്റെയാ, ആ അടിച്ചു മാറ്റുന്ന പാട്ടിയുണ്ടല്ലോ അവന്റെ ചേട്ടനായവൻ, അല്ലെങ്കിൽ എത്രയോ ഇതുപോലായ വിമർശിക്കുന്ന മോശമായി ഒരാളിനെ സംബോധന ചെയ്യുന്നു. കാരണം വീട്ടിലെ ഒരുത്തൻ തലതിരിഞ്ഞു പോയി എന്ന കാരണത്താൽ. അന്നേരം യേശുവിന്റെ സഹോദരങ്ങൾ ഒത്തിരി നിന്ന കുറ്റാരോപണം, താഴ്ത്തിക്കെട്ടൽ, ഒറ്റപ്പെട്ട അനുഭവം അവർ നേരിട്ടിട്ടുണ്ട്, അതിന് സംശയമില്ല. അതുകൊണ്ട് ഇവരുടെ ഉള്ളിൽ കയ്പും വൈരാഗ്യവും ഉണ്ട്. ഈ യവൻ നിമിത്തം ഞാൻ കടക്കപ്പുറത്തിയില്ല, ഇറങ്ങി നടക്കണ്ട, ആകപ്പാടെ പ്രശ്നമായി. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് സ്വന്തം സഹോദരന്മാരും പറയുന്നത്, ഇവിടെ കിടന്ന് കളിക്കാതെ യഹൂദയിൽ യെരുശലേമിൽ പോയി അത്ഭുതം അടയാളം കാണിക്കെ പേരുണ്ടാക്കാൻ നോക്കുന്നവൻ അതല്ലയോ ചെയ്യുന്നതെന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. യേശു ക്രിസ്തു തിരിച്ചടിക്കുന്നില്ല, താൻ ആരാണെന്ന് പറഞ്ഞ് തെളിയിക്കാൻ നോക്കുന്നില്ല, കരയുന്നില്ല, സ്വയദുഃഖത്താൽ നിറയുന്നില്ല, ഒന്നും അവകാശവാദമായി താൻ അവതരിപ്പിക്കുന്നില്ല. പിന്നെ ഇത്രയും മാത്രം പറയുന്നു, സഹോദരന്മാരെ എന്റെ സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ പിതാവ് എന്നോട് പറയുമ്പോൾ ഞാൻ അവിടെ പോകും, ഇപ്പോൾ പോകേണ്ട ആവശ്യം എനിക്കില്ല. ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളും വിമർശനവും ദുഃഖവും തകർച്ചയും ദൈവത്തിന്റെ കണ്ണിലൂടെ കാണുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളിൽ കയ്പും വൈരാഗ്യവും സ്വയദുഃഖവും ഉണ്ടാകത്തില്ല. സകലവും നിയന്ത്രിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ ജീവിതം നേരിടുന്ന യാതൊരു കാര്യവും, ഏത് വിമർശനവും പ്രതികൂലവും എന്റെ കർത്താവ് അനുവദിക്കാതെ ഉണ്ടാകത്തില്ല. ആകയാൽ എന്റെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ പരിഹാരമുണ്ട്, അവനിൽ ഞാൻ ആശ്രയിക്കുന്നു. ഇതായിരിക്കണം നമ്മുടെ തീരുമാനം.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വിലാസം: ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള. വിളിക്കേണ്ട നമ്പറുകൾ: 0469-261-93-52, മൊബൈൽ നമ്പർ 944-71-316-96. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ayradio@bcasia.org. ബിലീവേഴ്സ് ചർച്ചിന്റെ ആത്മീയ യാത്രാ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.